السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم إنا نعوذ برضاك من سخطك، وبمعافاتك من عقوبتك، ونعوذ بك منك لا نحصي ثناء عليك، أنت كما أثنيت على نفسك. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അൽഉസൂലു സലാഫയിൽ മൂന്നാമത്തെ അസ്ലായ മാരിഫത്തു നബീഖും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽ, നബി കുടുംബത്തിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന കാര്യമാണ് അവസാനം നമ്മൾ വിശദീകരിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, അതുപോലെ ബനു ഹാഷിമും ബനുൽ മുത്തലിബും, ഹാഷിമിന്റെ സന്താനങ്ങളും മുത്തലിബിന്റെ സന്താനങ്ങളും. ആരാണ് ഹാഷിം, ആരാണ് മുത്തലിബ് എന്നതെല്ലാം കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ റിസാലയിൽ ഷെയ്ഖുൽഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വലഹു മിനൽ ഉമുരി സലാസുൻ വസിത്തൂന സന. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം, അവിടുത്തെ ആകെ പ്രായം സലാസുൻ വസിത്തൂന സന, 63 വർഷങ്ങളായിരുന്നു. منها 40 قبل النبوة، هذه 40 വർഷം നബുവത്തിന് മുമ്പുള്ള, അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിയോഗിക്കുന്നതിന് മുൻപുള്ള കാലമായിരുന്നു. وثلاث وعشرون 23 വർഷം നബിയൻ റസൂല, അല്ലാഹുവിന്റെ നബിയും റസൂലും ആയിക്കൊണ്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം, അത് ആമുൽ ഫീൽ എന്നറിയപ്പെടുന്ന വർഷമാണ്. മലയാളത്തിൽ നമ്മൾ ആനക്കലഹ വർഷം എന്നൊക്കെ അതിന് അർത്ഥം പറയാറുണ്ട്. ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുന്നോടിയായി അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച, അവന്റെ ഹിക്മത്തിനാൽ അവൻ നിശ്ചയിച്ച വളരെ മഹത്തായ ഒരു സംഭവമായിരുന്നു അത്. അല്ലാഹു അതിലൂടെ കഅബയുടെയും മക്കയുടെയും പ്രശസ്തി അത് അല്ലാഹു ജനങ്ങൾക്കിടയിൽ ഉയർത്തുകയുണ്ടായി. കഅബ തകർക്കാൻ അബ്റഹത്ത് എന്ന രാജാവ് വലിയൊരു സൈന്യവുമായി വരികയുണ്ടായി. അയാൾ യമനിൽ കഅബക്ക് ബദലായി അയാൾ മറ്റൊരു ഭവനം ഉണ്ടാക്കി വച്ചിരുന്നു. എന്നാൽ അത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമല്ല, അറബികളിൽപ്പെട്ട ഒരാൾ അവിടെ ചെല്ലുകയും അവിടെ വിസർജിക്കുകയും ചെയ്തു. ഇത് അയാളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അങ്ങനെ കഅബ തകർക്കാൻ വലിയ സൈന്യവുമായി അബ്റഹത്ത് പുറപ്പെട്ടു. ആ സൈന്യത്തിൽ ആനയുണ്ടായിരുന്നു. യാനയുമായി പുറപ്പെട്ടു. ആ കാലത്ത് ഖുറൈശികളുടെ നേതാവ്, മക്കയിലെ ഷെയ്ഖ്, മക്കയുടെ തലവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് കഅബയെ സംരക്ഷിക്കാൻ അബ്രഹത്തിന്റെ സൈന്യത്തോട് പോരാടാൻ നിന്നില്ല. കാരണം അവരെ അവരോട് പോരടിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. കഅബയെ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹുവിന്റെ ബൈത്താണത് എന്ന വിശ്വാസം അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹത്ത് ആനയുമായി വന്നു. എന്നാൽ ആ ആന അത് കഅബയുടെ മക്കയ ഹറമിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ അത് പിന്നെ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല, മുന്നോട്ടേക്ക് ചലിക്കുന്നില്ല. വലതുഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയാൽ അങ്ങോട്ട് പോകും, ഇടതുഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയാൽ അങ്ങോട്ട് പോകും, പിന്നോട്ട് തിരിച്ചു നിർത്തിയാൽ അങ്ങോട്ട് പോകും. അതേസമയം കഅബയുടെ അങ്ങോട്ടേക്ക് അത് നീങ്ങുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് ഹുദൈബിയ സന്ധി ഉണ്ടായ ആ ഉംറക്ക് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ ഖസ്വ അത് ഇതുപോലെ ഹറമിന്റെ പരിധിയിൽ വെച്ച് യാത്ര പോകാതെ മുന്നോട്ട് പോകാതെ നിൽക്കുകയുണ്ടായി. അപ്പൊ സഹാബിമാർ പറഞ്ഞു, ഇത് സാധാരണ ഒട്ടകങ്ങൾ ചിലതിന് അങ്ങനെ സ്വഭാവമുണ്ട്, അത് ചില സന്ദർഭത്തിൽ യാത്ര തുനിയാൻ യാത്ര പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്ന് കളയും, അവിടെ തന്നെ ഇരുന്ന് കളയും. അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഖസ്വ അങ്ങനെ ചെയ്യുകയില്ല, അത് അതിന്റെ സ്വഭാവമല്ല, മറിച്ച് എന്താണ് സംഭവിച്ചത്? ഹാബിസുൽ ഫീൽ. പണ്ട് ആനയെ തടുത്തു നിർത്തിയതെന്തോ അത് ഇതിനെയും തടുത്തു നിർത്തിയതാണ്. അഥവാ കഅബയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നുവെങ്കിൽ അവിടെ രക്തച്ചൊലിച്ചിട്ടുണ്ടാകുമായിരുന്നു, യുദ്ധമുണ്ടാകുമായിരുന്നു. എന്നിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന് ഈ ഇവിടെ രക്തം ചിന്താതിരിക്കാൻ, യുദ്ധമുണ്ടാകാതിരിക്കാൻ എന്ത് ഉപാധി ഖുറൈശികൾ എന്നോട് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. അബ്രഹത്ത് ആനയുമായി വന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതാ അബാബിൽ പക്ഷികൾ അയക്കുകയാണ്. അതേക്കുറിച്ചാണ് സൂറത്തുൽ ഫീലിൽ അള്ളാഹു പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, നീ പറഞ്ഞു തരൂ, നീ പറയൂ, നീ കണ്ടില്ലേ എങ്ങനെയാണ് നിന്റെ റബ്ബ് പ്രവർത്തിച്ചതെന്ന്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ നിന്റെ റബ്ബ് എന്തു ചെയ്തു എന്ന് നീ കണ്ടില്ലേ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രം അല്ലാഹു പാഴാക്കി കളഞ്ഞു, പിടവിലാക്കി കളഞ്ഞു. വർസല അലൈഹിം തൈറൻ അബാബീൽ, അല്ലാഹു അവർക്ക് നേരെ പക്ഷികളെ അയക്കുകയുണ്ടായി, കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികൾ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിക്കപ്പെട്ട കല്ലുകൾ ആ പക്ഷികൾ അവർക്ക് നേരെ എറിഞ്ഞു. ഫജാലഹും കാസ്ഫിം മഅകൂൽ, തിന്നു തീർത്ത വൈക്കോലുപോലെ അല്ലാഹു അവരാക്കി കളഞ്ഞു. ഓരോ പക്ഷിയുടെ പക്കലും മൂന്ന് കല്ലുണ്ടാവുമെന്നാണ്, തീക്കല്ലുകൾ, ഒന്ന് കൊക്കിലാണ്, രണ്ടെണ്ണം അവയുടെ കൈകളിലാണ്. ഈ കല്ല് ഒരുവന്റെ തലയിൽ വന്ന് പതിച്ചാൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി അവസാനം പിന്നിലൂടെ പുറത്തേക്ക് പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ സൈന്യം ഓടി രക്ഷപ്പെടുകയുണ്ടായി. അവരിൽ അവർ ചിതറി, പലരും മരിച്ചു, പലരും ഓടി രക്ഷപ്പെട്ടു. അബ്രഹത്ത് നിന്ദ്യമായ രീതിയിൽ അവൻ മരിച്ചുപോയി എന്നതാണ് ചരിത്രം. അവന്റെ ശരീരം ചുരുങ്ങി 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 പോയി അവൻ മരിച്ചു എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുക. ചരിത്രം അത് ഹദീസുകൾ പോലെയല്ല, മറിച്ച് ചരിത്രം അത് അതിന് വേറെ ചില അത് സ്വീകരിക്കാനും തള്ളാനും വേറെ ചില മാനദണ്ഡങ്ങൾ അതിനുണ്ട്. ഹദീസുകളെ പോലെ വളരെ കണിശമായ സനദിന്റെ പരിശോധനയല്ല ചരിത്രത്തിനുള്ളത്. മറിച്ച് ചരിത്രം ആ സംഭവ വികാസങ്ങളും അതിന്റെ അപ്പുറവും ഇപ്പുറവും ആ കാര്യവും ഏതാണ്ട് നമുക്ക് മനസ്സിലാകാൻ സഹായിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അതേസമയം ഹറാം ഹലാലുകൾ, ദീനിന്റെ വിശ്വാസങ്ങൾ, അതൊക്കെ സ്ഥാപിക്കപ്പെടാൻ സഹീഹായ ഹദീസുകൾ തന്നെ വേണം. ചരിത്രം അങ്ങനെയല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂടുതൽ നമ്മൾ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. ഈ സംഭവത്തോടെ ഖുറൈശികളുടെ കീർത്തി അത് അറബികൾക്കിടയിൽ ഓരോ ചുറ്റുഭാഗത്തുള്ള നാടുകളിൽ ഒന്നാകെ വിദൂരദേശങ്ങളിൽ പോലും കുറേശികളുടെ കീർത്തി ഉയരുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് അലം തറ എന്ന സൂറത്തിന്റെ തൊട്ടടുത്ത സൂറത്തേതാ, തൊട്ടടുത്ത സൂറത്തേതാ, അതിന് ശേഷമുള്ള സൂറത്ത് ആ ഖുറൈശ്. ഫജാലഹും കഅസ്ഫിൻ മഅകൂൽ. പല മുഫസ്സിറുകളും ആ സൂറത്തിന്റെ അതിലെ ആശയത്തിന്റെ തുടർച്ചയാണ് അടുത്ത സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫജാലഹും കഅസ്ഫിൻ മഅകൂൽ ലിഇലാഫി ഖുറൈശ്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി. എന്ത് അതിനാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. അതിന്റെ പിന്നിലുള്ള ഒരു കാരണം അതാണ്, ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, അവരുടെ യാത്ര അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കാൻ, എളുപ്പമാക്കാൻ. ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര. ശിതാഇൽ തണുപ്പ് കാലത്ത് അവർ യാത്ര പോവുക, കച്ചവടത്തിന് പോവുക യമനിലേക്കാണ്. അത് യമൻ പൊതുവെ ഒരു ഉഷ്ണം നിലനിൽക്കുന്ന രാജ്യമാണ്. സൈഫ് കാലത്ത്, ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് അവർ ഷാമിലേക്കാണ് കച്ചവടത്തിന് പോവുക. ഷാം എന്നത് തണുപ്പുള്ള രാജ്യമാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഷാം പ്രദേശം വലിയതാണ്, ഷാം പ്രദേശം ഇന്നത്തെ പല രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്, പഴയ ഷാം. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ഫലിഅബ്ദു റബ്ബ ഹദൽ ബൈത്ത്, അതുകൊണ്ട് ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ ഖുറൈശികൾ. കാരണം ഈ അള്ളാഹുവിന്റെ ഈ ബൈത്ത് കൊണ്ടാണ് ഖുറൈശികൾക്ക് ഈ സൗകര്യം ലഭിച്ചത്. മറ്റു പലരെയും, മറ്റു പല ഗോത്രങ്ങളെയും കൊള്ളക്കാരും മറ്റും തടയും, അവരുടെ യാത്ര തടസ്സപ്പെടുത്തും, കൊള്ളയടിക്കും. പക്ഷെ ഖുറൈശികൾക്ക് നിർഭയരായി എവിടെയും പോകാമായിരുന്നു. ഫലിഅബ്ദു റബ്ബ ഹദൽ ബൈത്ത് അല്ലാദി അത്താമഹു മിൻ ജൂഇൻ, വിശപ്പിനു ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്ത, വആമനഹു മിൻ ഖൗഫ്, ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം കൊടുത്തവരുടെ റബ്ബിനവർ ഇബാദത്ത് ചെയ്യട്ടെ. റബ്ബാണ് ഈ രൂപത്തിൽ യാത്ര പോകുവാനും കച്ചവടം ചെയ്യുവാനും അങ്ങനെ കാര്യങ്ങൾ എളുപ്പമാകുവാനും അവർക്ക് തൗഫീഖ് ചെയ്തിട്ടുള്ളത് റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനെ അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുന്നോടിയായി നടന്നിട്ടുള്ള വലിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇതിലൂടെ ആ ബൈത്തിന്റെ, അതിന്റെ ചുറ്റുഭാഗത്ത് നടക്കാൻ പോകുന്ന വലിയൊരു സംഭവം അള്ളാഹു അതിന്റെ ഒരാമുഖമായാണ് ഇതിനെ നിശ്ചയിച്ചത്. അതോടെ കഅബയുടെ കാര്യം, മക്കയുടെ കാര്യം, അത് കൂടുതൽ നാടുകളിലേക്ക് അതിന്റെ പ്രശസ്തി എത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് അള്ളാഹു അതിനെ സംരക്ഷിച്ചത്. ഈ വർഷമാണ് ആമുൽ ഫീലിനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഇത് ഈ ജനങ്ങൾ, സാധാരണ ആധുനിക കാലത്ത് ആളുകൾ പലരും വർഷം കണക്കാക്കുന്ന കലണ്ടർ, നസ്രാനികളുടെ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ എന്നറിയപ്പെടുന്ന അത് പ്രകാരം 570 AD അല്ലെങ്കിൽ 571 ആണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. 570 അല്ലെങ്കിൽ 571 റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. റബീഉൽ അവ്വൽ 2, 8, 10, 12 എല്ലാം അഭിപ്രായമുണ്ട്. വളരെ പ്രസിദ്ധമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്. എന്നാൽ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പോലും, ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറയുകയോ കൽപ്പിക്കുകയോ അതിന് സൂചന നൽകുകയോ പോലും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹാബിമാർ അവരാരും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. താബിഅകളോ തബഅത്താബികളോ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഹിജ്റ 11 ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് അവിടുന്ന് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് 63 വയസ്സ് പൂർത്തിയായിരുന്നു. ഹിജ്റ 11-ാമത്തെ വർഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും കഴിച്ചുകൂട്ടി. നോക്കിവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു വഹി നൽകുകയുണ്ടായി. ആദ്യത്തെ വഹി എന്തായിരുന്നു? വഹീന്റെ ആരംഭം, വഹീന്റെ ആരംഭം അത് പുലരുന്ന സ്വപ്നങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണും, അത് അതാ പകൽ പോലെ ആ സ്വപ്നം പുലർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണും. അതായിരുന്നു വഹീന്റെ തുടക്കം, അതായിരുന്നു വഹീന്റെ തുടക്കം. 6 മാസം ഇങ്ങനെ ആയിരുന്നു എന്നാണ്, 6 മാസം ഇങ്ങനെ സംഭവിച്ചു എന്നാണ്. അതാണ് ഒരു ഹദീസിനെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ വിശദീകരിച്ചത്. ഏതാണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനിന്റെ സ്വപ്നം, പുലരുന്ന സ്വപ്നം അത് നുബുവത്തിന്റെ 46 അംശങ്ങളിൽ ഒന്നാണ്. നുബുവത്തിന്റെ 46 അംശങ്ങളിൽ ഒന്നാണ്. അതുപോലെ ചില ഹദീസുകൾ കാണാം, നുബുവത്തിൽ നിന്ന് ഇനി എന്തു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ? മുബശ്ശറാത്ത് മാത്രം. മുബശ്ശറാത്ത് എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുന്ന സ്വപ്നങ്ങൾ അഥവാ നല്ല സ്വപ്നങ്ങൾ. ഒരു മുഅ്മിൻ കാണുന്ന, അല്ലെങ്കിൽ യുറാലഹു, അല്ലെങ്കിൽ അവനെ കുറിച്ച് മറ്റുള്ളവർ കാണുന്ന നല്ല സ്വപ്നം, അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തയാണ്. അതുപോലെ സ്വപ്നങ്ങളിൽ താക്കീതുമുണ്ടാകും. ചില സ്വപ്നം താക്കീതുമായിരിക്കാം, ചില സ്വപ്നം താക്കീതുമായിരിക്കാം. എന്നാൽ ആരുടെ സ്വപ്നം കൊണ്ടും ദീനിൽ ഒരു പുതിയ കാര്യം ഇനി ഉണ്ടാകുമോ? ഇല്ല. ദീനിൽ ഒരു നിയമം ഒരാളുടെ സ്വപ്നം കൊണ്ടും സ്ഥാപിക്കപ്പെടുകയില്ല. നബിമാരുടെ സ്വപ്നം മാത്രമാണ് വഹി. നബിമാരുടെ സ്വപ്നം അത് വഹിയാണ്. നബിമാരുടെ സ്വപ്നം വഹിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഇസ്മായിലിനെ അറുക്കണമെന്ന്. അത് അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൽപ്പന നൽകിയത് സ്വപ്നത്തിലൂടെയാണ്. നബിമാരുടെ സ്വപ്നം അള്ളാഹുവിന്റെ വഹിയാണ്. എന്നാൽ നബിമാരല്ലാത്തവർ പുതിയൊരു ദീനിന്റെ വല്ലകാര്യവും സ്വപ്നം കണ്ടാൽ അത് പിശാചിന്റെ വഹിയാണ്, ഷെയ്ത്താന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ വഹിയല്ല. മനസ്സിലായില്ലേ? ഈ സ്വപ്ന കഥകൾ, കിനാവ് കഥകൾ കൊണ്ട് പലരും, പല വഴികേടിന്റെ ആളുകളും ജനങ്ങളെ വഞ്ചിക്കാറുണ്ട്. പലരും ജനങ്ങളെ വഞ്ചിക്കാറുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് ചിലർ പറയും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാചിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ ആർക്കും വരാൻ സാധിക്കുകയില്ല, പിശാചിന് സ്വപ്നത്തിൽ വരാൻ സാധിക്കുകയില്ല. ഇതാണ് ചിലർ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹദീസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ അതിനെന്തർത്ഥമില്ല, ഒരു പിശാജ് വേറെ ഏതെങ്കിലും കോലത്തിൽ വന്ന് ഞാൻ നബിയാണ് എന്ന് പറയില്ല എന്നുണ്ടോ? ഇല്ല, അത് ചിലപ്പോൾ പറഞ്ഞേക്കും. മനസ്സിലായില്ലേ? വേറൊരു കോലത്തിൽ വന്ന് ഞാൻ നബിയാണ് എന്ന് പറയാം. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ അങ്ങനെ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സഹാബിമാരിൽ ചിലരോട്, ചിലർ താബിഈകൾ ആയ ചിലർ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം കണ്ടു. അപ്പൊ സഹാബി പറയുകയാണ്, സിഫ്ഹു ലന, നീ കണ്ട ആളുടെ വിശേഷണങ്ങൾ പറഞ്ഞു തരൂ. അല്ലെങ്കിൽ എന്തു പറയണം, ഈ ഖൗമ പറയുന്ന പോലെയാണെങ്കിൽ നബി സ്വപ്നം കണ്ടോ, ആഹാ, എന്നിട്ട് എന്താ നബി പറഞ്ഞത് എന്നാണ് ചോദിച്ചത്? അല്ല, നീ കണ്ട ആളെ വർണ്ണിച്ചു തരൂ. അപ്പൊ അദ്ദേഹം രൂപം വർണ്ണിച്ചു കൊടുത്തു. അപ്പൊ സഹാബി പറയുകയാണ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ അധികം നിനക്ക് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് അദ്ദേഹം കണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഒരാൾക്ക് നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ തിരിച്ചറിയാം ഇത് നബിയാണ്. പിന്നെ ആർക്ക് തിരിച്ചറിയാം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം, അത് നബിയുടെ രൂപം വിവരിക്കുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബുകളിൽ നിന്ന് പഠിച്ച ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ശാരീരിക പ്രത്യേകതകൾ അത് വിവരിക്കുന്ന പ്രത്യേകം ഗ്രന്ഥങ്ങളുണ്ട്, സഹിഹായ ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ. അതുവഴിക്ക് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി പഠിച്ചു. എന്നിട്ട് ആ രൂപം ഒരാൾ കാണുകയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമാകും, അതുപോലെ തന്നെയാണ് കണ്ടത് എങ്കിൽ. എന്നാൽ ഒരിക്കലും തന്നെ ദീനിൽ ഒരു പുതിയ കാര്യം ഒരാളുടെ സ്വപ്നം കൊണ്ടും സ്ഥാപിക്കപ്പെടുകയില്ല. അതേസമയം ചില ആളുകൾ കാണും സ്വപ്നത്തിൽ നബിയാണെന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? താടി പഠിച്ച ഒരാൾ, ക്ലീൻ ഷേവ് ചെയ്ത ഒരാൾ വന്നിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ഞാൻ നബിയാണ് എന്ന് പറഞ്ഞിട്ട്. നബിയാണോ? അല്ല, അവൻ കണ്ടത് ഷെയ്ത്താനാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല കണ്ടത്, അവൻ കണ്ടത് ഒരു പിശാചിനെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല. എന്നാൽ സ്വപ്നത്തിന് ദീനിൽ എന്തെങ്കിലും സ്ഥാനമുണ്ട്? സ്ഥാനമുണ്ട്. അത് ചിലപ്പോൾ സന്തോഷവാർത്ത അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ താക്കീത് നൽകുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണുകയും അത് അതുപോലെ ഫലിക്കുകയും ചെയ്തേക്കും. ചിലപ്പോൾ ശിക്ഷയെക്കുറിച്ചും മറ്റും താക്കീത് നൽകുന്ന രൂപത്തിൽ സ്വപ്നം കണ്ടേക്കും. അപ്പോൾ അവൻ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ദീനനുസരിച്ച് ജീവിക്കുക. നല്ല സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതുപോലെ ഇഷ്ടമുള്ള ആളുകളോട് അത് പറഞ്ഞു കൊടുക്കുക. മോശമായ സ്വപ്നം കണ്ടാൽ ഇടത് ഭാഗത്ത് 3 തവണ ചെറുതായി ഉമിനീർ തെറിപ്പിച്ച് തുപ്പുക, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക, ഒരാളോടും കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയാതിരിക്കുക, ആരോടും പറയരുത്, എങ്കിൽ അതുകൊണ്ട് യാതൊരു ദ്രോഹവും ഉണ്ടാവുകയില്ല. എന്നാൽ മുഅ്മിനിന്റെ ഫലിക്കുന്ന സ്വപ്നം അത് നുബുവത്തിന്റെ 46 അംശങ്ങളിൽ ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആ റിവായത്തിന് പണ്ഡിതന്മാരിൽ പലരും വിശദീകരിച്ചത് എങ്ങനെയാണ്, അഥവാ നോക്കൂ നിങ്ങൾ, നുബുവത്ത് ആകെ എത്ര വർഷമാണ്? 23 വർഷം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുലരുന്ന സ്വപ്നമായി ഉണ്ടായത്, സ്വപ്നം കാണുക അത് പുലരുക, ഈ അവസ്ഥ ഉണ്ടായത് 6 മാസമായിരുന്നു എന്നാണ്. 6 മാസം അല്ലെ? ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. 6 മാസം എന്നാൽ ഒരു വർഷത്തിന്റെ പകുതിയാണ്. 6 മാസങ്ങൾ അതിന്റെ 2 ഇരട്ടി ഒരു വർഷത്തിലുണ്ടാവും. അപ്പൊ 23-ൽ എത്ര? 6 മാസങ്ങൾ എത്രയുണ്ട്? 46 അല്ലേ? 46. അതാണ്, അങ്ങനെയാണ് ആ ഹദീസിനെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കൂടുതൽ തോന്നി. അവിടുന്ന് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടുന്ന ഭക്ഷണവും മറ്റും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ഹറാ ഗുഹയിൽ പോയി ഇരിക്കും. ഹറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശരീഅത്തിന്റെ ബാക്കി ആ മക്കയിൽ അന്ന് നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമെന്നാൽ. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഹിറാ ഗുഹയിൽ ചെല്ലുകയോ അവിടെ എന്തെങ്കിലും ഇബാദത്ത് നടത്തുകയോ ചെയ്തിട്ടില്ല. സഹാബിമാരിൽ ഒരാളും എന്ത് ചെയ്തിട്ടില്ല? ഹിറാ ഗുഹയിൽ പോയി ഒരു ഇബാദത്ത് നടത്തിയിട്ടില്ല. ഹിറാ ഗുഹയിൽ പോവുക, എന്നിട്ട് അവിടെ തൊട്ട് തടവുക, അവിടെ മുത്തിമണക്കുക, അവിടെ എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുക, കാഷ്ടപ്പെട്ട് അതിന്റെ മുകളിൽ കയറി നിസ്കരിക്കുക, ഇതിനൊന്നും ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതെല്ലാം ബിദഅത്തുകളാണ്, പുത്തനാചാരങ്ങളാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം ഒരിക്കൽ പോലും അവിടെ ചെന്നിട്ടില്ല. സഹാബികളിൽ ഒരാളും തന്നെ എന്ത് ചെയ്തിട്ടില്ല? ഹിറാ ഗുഹയിൽ ഒരു ഇബാദത്തിന് വേണ്ടി പോയിട്ടില്ല. മനസ്സിലല്ലേ? അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക ഇബാദത്ത് ഇല്ല, അത് പോയി കാണുന്നതിൽ ഒരു പുണ്യം ഇല്ല. അവിടെ തൊട്ട് തടവാനോ അവിടെ മുത്തിമണക്കാനോ അവിടെ നിസ്കരിക്കാനോ പാടില്ല. അതിന് യാതൊരു പ്രത്യേകതയും ഇല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പൊടുന്നനെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറുകെ പിടിക്കുകയും എന്നിട്ട് വിടുകയും ചെയ്തു. 3 തവണ ഇങ്ങനെ ആവർത്തിച്ചു. 3 തവണ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഖ്റ ഓതുക, പാരായണം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. വായിക്കുക എന്ന് പറഞ്ഞു, പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മാ അന ബിഖാരി, മൂന്ന് തവണ ഇത് ആവർത്തിച്ചു. എന്നിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അലഖിലെ അഞ്ച് ആയത്തുകൾ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്റം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഇഖ്റ, നീ പാരായണം ചെയ്യുക. ബിസ്മി റബ്ബികല്ലദി ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അലഖിൽ നിന്ന് പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല, രക്തക്കട്ടയിൽ നിന്ന്. ഇഖ്റ വറബ്ബുകൽ അക്റം, നിയോദുക, നിന്റെ റബ്ബ് ഏറ്റവും ഉദാരതയുള്ളവനാണ്. അല്ലദി അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് റബ്ബ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ച റബ്ബ്. ഇതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയായി നിയോഗിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ വഹ്യ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അങ്ങനെ പേടിച്ച് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വരികയാണ്. ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ഇല്ല, കല്ല വല്ലാഹ് ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല. താങ്കൾ അതിഥി ആദരിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, ബുദ്ധിമുട്ടിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ടവർക്ക് താങ്കൾ ആശ്വാസമേകുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഗണങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറയുകയുണ്ടായി. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വഹീന്റെ തുടക്കം. പിന്നീട് വഹീന് ഒരു ഇടവേളയുണ്ടായി. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുറത്തുകൂടെ പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവിടുന്ന് പല ഭാഗത്തേക്കും നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ അതാ ആകാശമുട്ടെ ഒരു വലിയ ഇരിപ്പിടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക. വലിയ രൂപത്തിൽ, ആകാശം മുട്ടുന്ന രൂപത്തിൽ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ച് വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ചെന്ന് പറയുന്നു, ദസ്സിറൂനി ദസ്സിറൂനി സുബ്ബു അലയ്യ മാ അംബാരിദ, എന്നെ പുതച്ചു മൂടുക, എന്റെ മേൽ തണുത്ത വെള്ളമൊഴിക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജൂർ വലാ തംനുൻ തസ്തക്ഥിർ വലിറബ്ബിക ഫസ്ബിർ. ഈ ആയത്തുകൾ എന്താണ് ആ ആയത്തുകളുടെ അർത്ഥം? ഈ ആയത്തുകളോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായി മാറി. നോക്കൂ, നിങ്ങൾ ഉസൂൽ സലാസയിൽ ബാക്കി എന്താണ് പറയുന്നത്? نبئ باقرا وارسل بالمدثر نبئ باقرا محمد صلى الله عليه وسلم نبي اي ادിലൂടെ ഇഖ്റായിലൂടെ وارسل رسولായി ادിലൂടെ بالمدثر مدثرലൂടെ മുൻപ് നമ്മൾ വിശദീകരിച്ചിരുന്നു നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ളവർ കൂടുതൽ ശരിയായി പറഞ്ഞ അഭിപ്രായം, നബി എന്നത് അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന വ്യക്തിയാണ്. നബി അള്ളാഹുവിന്റെ വഹി ലഭിച്ചിരിക്കുന്നു. അതുപോലെ ചുറ്റുമുള്ള മുഅ്മിനുകളോട് മുസ്ലിമീങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ റസൂൽ എന്നാൽ നിഷേധികളായ കുഫാറുകളായ എതിരാളികളായ ഒരു കൗമിലേക്ക് ജനതയിലേക്ക് നിയോഗിക്കപ്പെടുക കൂടി ചെയ്താലാണ് റസൂൽ എന്ന് പറയുക. വഹി ലഭിക്കുക മാത്രമല്ല, എതിരാളികളായ നിഷേധികളായ കൗമിലേക്ക് നിയോഗിക്കപ്പെടുക കൂടി ചെയ്ത വ്യക്തിയാണ് റസൂൽ. അത് നബിയും റസൂലുമായിരിക്കും. എല്ലാ റസൂലും റസൂലുമാണ് നബിയുമാണ്. അതേസമയം എല്ലാ നബിയും ആരായിക്കൊള്ളണം എന്നില്ല, റസൂൽ ആയിക്കൊള്ളണം എന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റായിലൂടെ നബിയായി, അള്ളാഹുവിന്റെ വഹി ലഭിച്ചു. മുദ്ദസ്സിറിലൂടെ റസൂലായി, കാരണം ആ സൂറത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കുഫാറുകളായ മുശ്രിക്കുകളായ കൗമിലേക്ക് അവരെ താക്കീത് നൽകാൻ നിയോഗിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചുമൂടി കിടക്കുന്നവനെ, ഖും, എഴുന്നേറ്റ് നിൽക്കുക, ഫഅൻദിർ, താക്കീത് നൽകുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആ കൽപ്പന, അതിന്റെ ഫലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖും, എഴുന്നേറ്റ് നിൽക്കുക, ഫഅൻദിർ, താക്കീത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന ശിരസാവഹിച്ച് താക്കീതുമായി എഴുന്നേറ്റ് നിന്നു. ജനങ്ങൾക്കുള്ള താക്കീതുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. പിന്നെ നബിക്ക് വിശ്രമമില്ലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് വരെ ശിർക്കിനെതിരിൽ താക്കീത് ചെയ്തുകൊണ്ട്, തൗഹീദ് കൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കി. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, താങ്കൾ താങ്കളുടെ റബ്ബിനെ പ്രകീർത്തിക്കുക. വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധീകരിക്കുക. വറുജ്സ ഫഹ്ജുർ, മ്ലേച്ഛമായ ഈ ബിംബങ്ങളെയും മറ്റും താങ്കൾ വെടിയുക. വലാ തംനുൻ തസ്തക്ഥിർ, താങ്കൾ ചെയ്തത് പ്രവർത്തിച്ചത് എന്തോ പ്രയോജനം ചെയ്തതുപോലെ എടുത്തു പറയേണ്ടതില്ല. വല തസ്തക്ഥിർ, അത് കുറെ ചെയ്തു എന്ന് കാണേണ്ടതില്ല. വലി റബ്ബിക ഫസ്ബിർ, താങ്കളുടെ റബ്ബിനു വേണ്ടി മാത്രം, അവനു വേണ്ടി താങ്കൾ ക്ഷമിക്കുക. ഈ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് മുദ്ദസ്സിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം, മുദ്ദസ്സിർ എന്നാൽ മുതദസ്സിർ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആ വാക്ക്, അതിന്റെ അസൽ അതാണ് മുതദസ്സിർ. അത് ചാവും ദാലും ഒരുമിച്ച് ചേർത്താണ് എന്ത് പറയുന്നത്, മുദ്ദസ്സിർ എന്ന് പറയുന്നത്. എന്താണ് മുദ്ദസ്സിറിന്റെ അർത്ഥം, ദിസാറുകൊണ്ട് മൂടിയ ആൾ എന്നാണ് എന്തിന്റെ അർത്ഥം, മുദ്ദസ്സിറിന്റെ അർത്ഥം. എന്താണ് ദിസാർ, ദിസാർ എന്നാൽ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രത്തിന്റെ മുകളിലുള്ള, അതിന്റെ മുകളിലുള്ള, മുകളിൽ ഒരാൾ ഒരു തുണി ധരിക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുക, ദിസാർ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അൻസാറുകളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, അൽ അൻസാറു ശിആർ വന്നാസു ദിസാർ, അൽ അൻസാറു ശിആർ വന്നാസു ദിസാർ. അൻസാറുകൾ ഷിആറാണ്, ഷിആർ എന്നാൽ വസ്ത്രത്തിന് പറയുന്ന പേരാണ്. പക്ഷെ ഷിആറും ദിസാറും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഷിആർ എന്നത് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രമാണ്, ശരീരത്തിൽ നേരെ സ്പർശിക്കുന്ന വസ്ത്രത്തിനാണ് എന്ത് പറയുക ഷിആർ എന്ന് പറയുക. മുകളിൽ ധരിക്കുന്ന വസ്ത്രമാണ് എന്ത്, ദിസാർ. അൻസാറുകൾ ഷിആറാണ്, അഥവാ ഏറ്റവും അടുത്തവരാണവർ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം പോലെ. വന്നാസു ദിസാർ, ബാക്കി ജനങ്ങളൊക്കെ ദിസാറാണ്, മുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളൊക്കെ ഒരു താഴ്വരയിലും, അൻസാറുകൾ ഒരു താഴ്വരയിലുമാണെങ്കിൽ ഞാൻ അൻസാറുകളുടെ താഴ്വരയിലേക്ക് കടക്കും. ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളുടെ കൂട്ടത്തിൽ ഒരുവനാകുമായിരുന്നു. അൻസാറുകൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവരിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഒന്നാകെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൻതും അഹബ്ബു നാസി ഇലൈ, നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ വലി അബ്നാഇൽ അൻസാർ വലി അബ്നാഇ അബ്നാഇൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ മക്കളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അവരോട് അത്രയും സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നുവെന്നാണ് കൂട്ടത്തിൽ നബി പറഞ്ഞതാണ്, അൽഅൻസാറു ശിആർ അന്നാസു ദിസാർ. ദിസാർ ധരിച്ച ആൾക്കാണ് മുതദസ്സിർ എന്ന് പറയുക. അതിലെ രണ്ട് അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് മുദ്ദസ്സിർ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതാണ് അല്ലാഹു വിളിച്ചത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഒടുവിയെ താങ്കൾ എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് താക്കീത് നൽകുക, ജനങ്ങളെ താക്കീത് ചെയ്യുക. ഏത് കാര്യത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്? ഷിർക്കിൽ നിന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ, മക്കയിൽ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, കൊലപാതകങ്ങളുണ്ട്, സാമൂഹികമായ ഒരുപാട് തിന്മകളുണ്ട്, കുറ്റകൃത്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇതൊക്കെ ഉള്ള കൗമിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവർ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ പരിശുദ്ധരായി ജീവിച്ച്, എന്നിട്ട് ഈ അവരുടെ വിശ്വാസത്തിൽ മാത്രം തകരാറ്, അങ്ങനെയാണോ? അല്ല, ഒരുപാട് തിന്മകൾ. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞങ്ങൾ ശവം ഭക്ഷിച്ചിരുന്ന, അതുപോലെ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന, ശക്തൻ ദുർബലനെ അടിച്ചമർത്തി അവനെ തിന്ന് നടന്നിരുന്ന, അങ്ങനെ അക്രമികളായ, യുദ്ധം ചെയ്തിരുന്ന, കുടുംബ ബന്ധങ്ങൾ മുറിച്ചിരുന്ന കൗമായിരുന്നു. ആരാണ് പറയുന്നത്? ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ മുന്നിൽ വെച്ച് പറയുന്ന വാക്കുകളാണത്. നജ്ജാശി നസ്രാനിയായിരുന്ന രാജാവ്, അവിടെ ഹിജറ വന്നിരുന്ന മുസ്ലിമീങ്ങളെ വിളിച്ച് അവരുടെ സ്ഥിതി ചോദിച്ചപ്പോൾ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണിത്. അങ്ങനെയുള്ള കൗമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് കള്ളുപിടിക്കരുത് എന്നല്ല പറഞ്ഞത്, ആദ്യം അവരോട് വ്യഭിചരിക്കരുത് എന്നോ, കൊലപാതകം നടത്തരുത് എന്നോ, കുടുംബബന്ധം മുറിക്കരുത് എന്നോ ഒന്നുമല്ല പറഞ്ഞത്. ആദ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ്. ഷിർക്ക് എന്ന തിന്മയിൽ നിന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താക്കീത് നൽകിയത്. ഖും ഫഅൻദിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്നാകെ അങ്ങനെയായിരുന്നു. നോക്കൂ നിങ്ങൾ മക്കയിലെ സ്ഥിതി എന്താണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ 13 വർഷം ഈ ഒരു കാര്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. നിസ്കാരം എപ്പോഴാണ് നിർബന്ധമായത്? നിസ്കാരം ഇസ്റാഇന്റെ രാത്രിയിലാണ്, ഇസ്റാഇ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിർബന്ധമാക്കപ്പെട്ടത്. അതാകട്ടെ ഹിജറയോട് വളരെ അടുത്താണ് നടന്നത്. 1 വർഷം മുമ്പായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്, 3 വർഷം മുമ്പായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്, 6 മാസം മുമ്പായിരുന്നു ഇസ്റാഇ മിഅ്റാജ് നടന്നത് എന്ന് അഭിപ്രായമുണ്ട്. ഇത്രയും സുദീർഘമായ വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു അവിടുന്ന് ഉമ്മത്തിനോട് നിസ്കാരം പോലും നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് കൽപ്പിച്ചത്? എന്താ പറഞ്ഞത്? തൗഹീദാണ് പറഞ്ഞത്. ഷിർക്കിനെതിരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ഒടുവിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെതിരിൽ താക്കീത് നൽകിയിട്ടാണ് വഫാത്തായി പോയത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദി നസറാനികൾ അള്ളാഹു ശപിക്കട്ടെ, അവരുടെ നബിമാരുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണ് ഹദീസിനെ കുറിച്ച്? യുഹദ്ദിറു മാ സനഉ, അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയായിരുന്നു. ഖും ഫഅൻദിർ എന്ന റബ്ബിന്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ നടപ്പിലാക്കി. ഇതുകൊണ്ടാണ് തൗഹീദാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള വിഷയം. ഏത് കാലത്തും നമ്മുടെ ഏറ്റവും മുഖ്യമായ പ്രബോധന വിഷയം എന്തായിരിക്കണം? തൗഹീദായിരിക്കണം, ഷിർക്കിനെതിരിലായിരിക്കണം. മരിക്കാൻ കാലത്തേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിച്ച്, റബ്ബിന്റെ ദീൻ പഠിപ്പിച്ച് ജീവിച്ച ഒരാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് ആശ്വസിക്കാം, അയാൾ സംസാരിച്ചത് തൗഹീദാണെങ്കിൽ, ഷിർക്കിനെതിരിലാണെങ്കിൽ, സുന്നത്തിന് വേണ്ടിയാണെങ്കിൽ, ബിദഅത്തിനെതിരിലാണെങ്കിൽ. അതല്ലാതെ ഇന്ന് ഇന്ന് ഇന്നത്തെ മഴക്ക് മുളച്ച് നാളത്തെ വെയിലിന് തളർന്നു പോകുന്ന, ഉണങ്ങിപ്പോകുന്ന പോലെയുള്ള വിഷയങ്ങൾ, അതിന്റെ പിന്നാലെ കൂടുക, അതിന്റെയൊക്കെ പിന്നാലെ യാതൊരു ഉൾക്കാഴ്ചയുമില്ലാതെ, വിവരവുമില്ലാതെ, ബസീറത്തില്ലാതെ അതിന്റെയൊക്കെ പിന്നാലെ പോവുക എന്നത് വിഡ്ഢിത്തമാണ്. നമ്മൾ ഖേദിക്കേണ്ടി വരും, നമ്മൾ അതിന്റെ പിന്നാലെ സമയം കളഞ്ഞതിൽ ഖേദിക്കേണ്ടി വരും. എന്നാൽ തൗഹീദിന് വേണ്ടി ഒരുവൻ നിലകൊണ്ടാൽ, സുന്നത്തിന് വേണ്ടി നിലകൊണ്ടാൽ, അതിനുവേണ്ടി സംസാരിച്ചാൽ, ഷിർക്കിനെതിരിൽ ബിദഅത്തിനെതിരിൽ സംസാരിച്ചാൽ ഒരിക്കലും കേദിക്കേണ്ടി വരികയില്ല. കാരണം അത് നബിമാരുടെ മാതൃകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടിയാണ് നീ സംസാരിക്കുന്നത്. അള്ളാഹു മനുഷ്യരെ പടച്ച കാര്യം എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, അതിനുവേണ്ടി. അള്ളാഹു മുഴുവൻ കിതാബുകളും ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്, അതിനുവേണ്ടി. അള്ളാഹു മുഴുവൻ റസൂലുകളും നിയോഗിച്ചത് എന്തിനാണ്, അതിനുവേണ്ടി. അതിനുവേണ്ടി സംസാരിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റേത് കാര്യമുണ്ട്? അതുകൊണ്ട് നമുക്ക് ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒക്കെ പറയാനുള്ളത് തൗഹീദാണ്. തൗഹീദാണ്, അതൊരിക്കലും മറന്നു പോകരുത്. അത് ദഅവത്ത് നടത്തുന്നത്, അത് പ്രബോധനം നടത്തുന്നതിനാണ് എല്ലാ ബറക്കത്തും ഉള്ളത്. അവരാണ് അള്ളാഹു സഹായിക്കുക, അവർക്കാണ് അള്ളാഹു വിജയം നൽകുക. വഫഖനില്ലാഹു വഇയാകും, ഖലാസോടെ റബ്ബിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിനെതിരിൽ ബിദഅത്തിനെതിരിൽ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന, താക്കീത് നൽകുന്ന യഥാർത്ഥ നബിമാരുടെ പാദവിൻ പറ്റിയ ദുആത്തിൽ, പ്രബോധകരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ കൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ റബ്ബ് അതിന് കാരണക്കാരാക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇതായിരുന്നു. അള്ളാഹു നബിയോട് പറഞ്ഞു, ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ തക്ബീർ ചെയ്യുക, റബ്ബിനെ പ്രകീർത്തിക്കുക. കാരണം അവനാണ് റബ്ബ്, അവനാണ് സൃഷ്ടിച്ചവൻ, നിയന്ത്രിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. കാരണം അവനാണ് ഇലാഹ്, അവൻ മാത്രമേ ആരാധിക്കാവൂ. കാരണം അവന്റേതാണ് ഏറ്റവും നല്ല നാമങ്ങൾ, അവന്റേതാണ് ഏറ്റവും നല്ല വിശേഷണങ്ങൾ. കാരണം അവന്റെ വിധി മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അവന്റെ വിധിയുടെ പേരിലെല്ലാം പ്രകീർത്തിക്കപ്പെടേണ്ടവനാണ് റബ്ബ്. അതുപോലെ അള്ളാഹുന്റെ ശറ ഈ ദീൻ അവൻ നിശ്ചയിച്ചതുകൊണ്ട് അവനെ തക്ബീർ ചൊല്ലണം, അവനെ പ്രകീർത്തിക്കണം. അതുപോലെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടും എന്തു പറയണം? അള്ളാഹു അക്ബർ എന്ന് പറയണം. തക്ബീർ എന്തിനൊക്കെ വേണ്ടിയുള്ളത്? പണ്ഡിതന്മാർ ഈ ആറ് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞത് കാണാം. കാരണം അള്ളാഹുവാണ് റബ്ബ് എന്നതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നു. അവനാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹു അക്ബർ. അവന്റേതാണ് ഏറ്റവും നല്ല പേരുകൾ, ഏറ്റവും നല്ല വിശേഷണങ്ങൾ. അള്ളാഹു അക്ബർ. അവന്റെ വിധി അതെല്ലാം ഖൈറാണ്, അതിന്റെ പിന്നിൽ അവന്റെ യുക്തിയുണ്ട്, അതെല്ലാം യഥാർത്ഥത്തിൽ ആത്യന്തികമായി നന്മയാണ്. അവന്റെ വിധിയാണ് നടപ്പിലാക്കുക. അതുകൊണ്ട് നാം എന്തു പറയുന്നു? അള്ളാഹു അക്ബർ. പിന്നെയോ, അള്ളാഹുവിനെ കുറിച്ച് എന്തെല്ലാം ദുരാരോപണങ്ങൾ ഇല്ലാത്തത് അവന്റെ പടപ്പുകൾ അവരിലെ പിഴച്ചവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുന്നു അള്ളാഹു അക്ബർ. ഈ ആറ് കാര്യങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകണമെന്ന് പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. അള്ളാഹുവാണ് റബ്ബ്, അവനാണ് ഇലാഹ്, അവന്റേതാണ് ഏറ്റവും നല്ല പേരുകളും ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും. അവന്റെ വിധി കൊണ്ട്, അവന്റെ ഷറഉ കൊണ്ട്, അവന്റെ ദീൻ അതാണ് ഏറ്റവും ഖൈറായ ദീൻ. അതിന്റെ പേരിൽ അവനെ പ്രകീർത്തിക്കണം. അതുപോലെ അവനെ കുറിച്ച് ഇല്ലാത്തതാരെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം റബ്ബിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് അവനെ പ്രകീർത്തിക്കണം, തക്ബീർ ചൊല്ലണം. വസിയാബക ഫതഹിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധീകരിക്കുക. ഉടുത്ത വസ്ത്രം അത് ശുദ്ധമായിരിക്കുക എന്നത് ഇബാദത്തുകൾ അഥവാ നിസ്കാരം അത് ശരിയാകാൻ ഉള്ള നിബന്ധനകളിൽപ്പെട്ടതാണ്. നിസ്കാരം ശരിയാകാൻ ശുദ്ധി ഉണ്ടായിരിക്കണം, ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും. അതിന് ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട്. അതുപോലെ ശൗബ് എന്ന പദം അറബികൾ ഒരാളെ ഉദ്ദേശിക്കാൻ തന്നെ പറയും, നീ ശുദ്ധമാവുക. അതുപോലെ അമലുകൾ, പ്രവർത്തനങ്ങൾ ശുദ്ധമാക്കുക. അറബികൾ പറയാറുണ്ട് അവന്റെ വസ്ത്രം മലിനമാണ്. എന്താണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുക? അവന്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് അല്ലെ? രക്തം പലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, രക്തക്കര പുരണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം രക്തക്കര എവിടെയെങ്കിലും പോയി ആയി എന്നല്ല, മറിച്ച് രക്തം ചിന്തിയിട്ടുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. എന്നതുപോലെ അവന്റെ വസ്ത്രം അത് മലിനമാണ് എന്ന് പാപങ്ങൾ ചെയ്യുന്നവരെ പറയാറുണ്ട്. പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാവുക. അതുപോലെ നോക്കൂ, ഈ വസ്ത്രം ശുദ്ധീകരിക്കുക എന്ന ആയത്തിന്റെ തഫ്സീറായി പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണെന്ത്? പുരുഷന്മാർ അവരുടെ വസ്ത്രം നെര്യാണിക്ക് മുകളിൽ ഉടുക്കുക എന്നത്. കാരണം അത് വസ്ത്രം ശുദ്ധിയായി നിൽക്കാൻ സഹായിക്കുന്ന കാര്യമാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ. എന്നാൽ സ്ത്രീകളോട് അത് താഴ്ത്തിയിടാൻ പറഞ്ഞു. എന്തുകൊണ്ടാണത്? വസ്ത്രം ശുദ്ധിയായിരിക്കുക എന്ന മസ്ലഹത്തിനേക്കാൾ വലിയൊരു മസ്ലഹത്ത് അവിടെ വേറെയുണ്ട്, അവരുടെ ശരീരം മറക്കുക എന്ന്. വസ്ത്രം കേടാവുക എന്ന മഫ്സദത്തിനേക്കാൾ, കുഴപ്പത്തേക്കാൾ വലിയൊരു മഫ്സദത്ത് അവിടെ വേറെ വരും, അവരുടെ ശരീരം വെളിപ്പെടും എന്നത്. അതുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകൾക്ക് അവർ വസ്ത്രം താഴ്ത്തിയിടുകയാണ് വേണ്ടത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കുള്ള ആ കുഴപ്പം അവർ ഉയർത്തിയാൽ ഇല്ല, താഴ്ത്തിയാൽ എന്ത് കുഴപ്പമുണ്ട്, വസ്ത്രം വൃത്തികേടാകും എന്ന കുഴപ്പം ഉണ്ട്. അത് അതിന്റെ ഒരു കാരണമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ ഒരാൾ വന്ന് ഉമറിനെ പലതും പുകഴ്ത്തി പറഞ്ഞു, തിരിച്ചുപോയി. ഉമർ ആളെ വിളിക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇർഫഅ തൗബക, എന്റെ വസ്ത്രം ഉയർത്തുക. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക, ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിതൗബിക. ചില വാചകൾ വഅബ്ഖാ ലിതൗബിക. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം. കുത്തിയേറ്റ് കിടക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വന്ന് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു പറയുക, നീ നിന്റെ വസ്ത്രം ഉയർത്തുക, അതാണ് നിന്റെ റബ്ബിനെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത്, തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് അതാണ്. അതുപോലെ നിന്റെ വസ്ത്രം ശുദ്ധിയായി നിൽക്കാനും അതാണ് നല്ലത്. ചില രുവാചികൾ അബ്ഖാ ലിസൗബിക്, നിന്റെ വസ്ത്രം കുറെ നിലനിൽക്കാനും അതാണ് നല്ലത്. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വയറ്റിൽ കുത്തേറ്റ് കിടക്കുക, ഭക്ഷണവും വെള്ളവും കഴിച്ചാൽ ഈ കുത്തേറ്റ ഭാഗത്തുകൂടെ മുറിവിലൂടെ അത് പുറത്തേക്ക് പോയിരുന്നു എന്നാൽ സുബ്ഹാനല്ലാഹ്, അത്ര വേദന സഹിക്കുന്ന സമയമാണ്, മരണം കാത്ത് കിടക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഏതെങ്കിലും ഒരാളാണോ? അല്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയാണ്. ജനങ്ങൾ ഒന്നാകെ അത്രയും വലിയ പ്രതിസന്ധിയിലാണുള്ളത്. ഉമർ വഫാത്താവുക എന്നത് ഇത്ര വലിയ പ്രതിസന്ധിയാണത് അല്ലേ? പിശാചുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവസരം കാത്തു നിൽക്കുന്ന സമയമാണ് ഇങ്ങനത്തെ സമയങ്ങൾ, ഈ ഇതുപോലുള്ള ഭരണ പ്രതിസന്ധികൾ. അത് ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അവസരം കാത്തു നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ കാര്യം അവിടെ നിൽക്കുമ്പോൾ എന്ത് നിര്യാണിക്ക് താഴുള്ള വസ്ത്രം എന്നാണോ? അല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇർഫഅ തൗബക, വസ്ത്രം ഉയർത്തുക. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിതൗബിക. ഇന്ന് മാത്രമല്ല, ഉമർ എന്ത് ചോദിച്ചില്ല? മോനെ, നീ അഹങ്കാരത്തോടെ താഴ്ത്തിട്ടതാണോ എന്ന് ചോദിച്ചോ? ഇല്ല, ഇർഫഅ തൗബക, വസ്ത്രം ഉയർത്തുക എന്ന് പറയുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാധാന്യത്തോടെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ദീൻ പഠിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണിത്. അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക എന്നത്. വറുജ്സ ഫഹ്ജൂർ, നീ റുജ്സിനെ പിടിയുക. റുജ്സ് എന്നാൽ അത് ബിംബങ്ങളാണ്. അതുപോലെ എല്ലാവിധ മ്ലേച്ഛതകളും പാപങ്ങളും അതിൽ ഉൾപ്പെടും. വല തംനുൻ തസ്തക്ഫിർ, വല തംനുൻ, നീ റബ്ബിനെന്തോ അനുഗ്രഹം അങ്ങോട്ട് ചെയ്തു കൊടുത്തു എന്നതുപോലെ കാര്യം ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ല, മിന്നത്ത് പറയേണ്ടതില്ല. ആ ആയത്തിൽ സൂചനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് വരാൻ പോകുന്നത്. വല തസ്തക്ഫിർ, അത് നീ കുറെ ഉണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല, കുറേയായി എന്ന് പറയേണ്ടതില്ല. വല റബ്ബിക ഫസ്ബിർ, നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിക്കുക. നോക്കൂ, ഈ കൽപ്പനയെല്ലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ, ഏറ്റവും ഭംഗിയിൽ പൂർത്തിയാക്കുകയുണ്ടായി. റസൂൽ സലാത്തയിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടർന്ന് പറയുന്നു, നുബ്ബി അബി ഇഖ്റാ വ ഉർസില ബിൽ മുദ്ദസിർ, ഇഖ്റാ കൊണ്ട് നബിയാക്കപ്പെട്ടു, മുദ്ദസിർ കൊണ്ട് റസൂലായി നിയമിക്കപ്പെട്ടു. വബലദുഹു മക്ക, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട് ഏതാണ്? മക്കയാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാട്ടിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. വഹാജറ ഇലൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. മക്ക കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നാടാണ് മദീന. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ നാവിനാൽ അള്ളാഹു മക്കയെ ഹറമാക്കി, അഥവാ പരിശുദ്ധമായ പ്രദേശമാക്കി. മസ്ജിദ് മാത്രമല്ല, മസ്ജിദിനു ചുറ്റും ഉൾക്കൊള്ളുന്ന പ്രദേശം, ഒരു നിശ്ചിത പ്രദേശം ഹറമാണ്. ഇവിടെ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്, പുറത്തുള്ള പ്രദേശം പോലെയല്ല. അവിടെയുള്ള ചെടികൾ പറിക്കാൻ പാടില്ല. കൃഷിക്കു വേണ്ടി, പറിക്കാൻ വേണ്ടി നട്ട, പറിക്കാൻ വേണ്ടി ഒരാൾ നട്ട കൃഷിയുടെ ചെടി പറിക്കാമെന്നല്ലാതെ സാധാരണ അവിടെയുള്ള മരങ്ങൾ പറിക്കാൻ പാടില്ല. അവിടെയുള്ള ജന്തുക്കളെ പോലും, ഒരു അതിനെ ആട്ടി അകറ്റാൻ പാടില്ല. തണലിൽ ഒരു ജന്തു ഇരിക്കുകയാണ്, അതിനെ ആട്ടി ആ തണലിൽ നമ്മൾ പോയി ഇരിക്കാൻ പാടില്ല. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു ആ നാട്ടിൽ നൽകിയ പരിശുദ്ധിയാണ്. അവിടെ യുദ്ധം പാടില്ല. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ അള്ളാഹു മദീനക്കും ഈ പവിത്രത നിശ്ചയിച്ചിരിക്കുന്നു. മസ്ജിദ് മാത്രമല്ല അതിനു ചുറ്റുമുള്ള ഒരു നിശ്ചിത പ്രദേശം ഹറമാണ്. അതിനു ചുറ്റുമുള്ള ഒരു നിശ്ചിത പ്രദേശം ഹറമാണ്. അവിടെ മക്കയിലുള്ളതുപോലെയുള്ള നിയമങ്ങൾ ബാധകമാണ്. അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയുണ്ടായി. ബഅസഹുല്ലാഹു ബിന്നദാറത്തി അനി ശിർക്ക് ബഅസഹുല്ലാഹു ബിന്നദാറത്തി അനി ശിർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിർക്കിൽ നിന്ന് ഉള്ള താക്കീതുമായി അള്ളാഹു നിയോഗിച്ചു. വയദ്ഉ ഇലത് തൗഹീദ് തൗഹീദിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചുകൊണ്ട്. വദ്ദലീലു ഖൗലുഹു തആല അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ വാക്കുകളാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ച സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തുകൾ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനു തസ്തക്ഥിർ വലറബ്ബിക ഫസ്ബിർ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, വമഅന ഖും ഫഅൻദിർ, എഴുന്നേറ്റ് നിൽക്കുക, താക്കീത് നൽകുക എന്ന് പറഞ്ഞാൽ, യുൻദിറു അനി ശിർക്ക് ശിർക്കിൽ നിന്ന് താക്കീത് നൽകുക, വയദ്ഉ ലി തൗഹീദ് തൗഹീദിലേക്ക് ക്ഷണിക്കുക, വറബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, ഐ അദ്ദിംഹു ബിത്തൗഹീദ് തൗഹീദ് കൊണ്ട് നീ നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുക, പ്രകീർത്തിക്കുക, വസിയാബക ഫതഹിർ നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഐ തഹിർ അഅമാലക അനി ശിർക്ക് ശിർക്കിൽ നിന്ന് നീ നിന്റെ അമലുകളെ ശുദ്ധീകരിക്കുക. അതിന്റെ വേറെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ആ വിശദീകരണങ്ങളും ഇതും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം എതിരല്ല, മനസ്സിലായില്ലേ. വസ്ത്രം ഉടുത്ത വസ്ത്രം ശുദ്ധീകരിക്കുക, അതുപോലെ അമലുകൾ നന്നാക്കുക, പ്രവർത്തനങ്ങൾ നന്നാക്കുക എന്ന് പറഞ്ഞതും, ഷിർക്കിൽ നിന്ന് നിന്റെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുക എന്ന വിശദീകരണവും, ഇതൊക്കെ ആ ആയത്തിന് ബാധകമാകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഒന്ന് ഒരു തഫ്സീർ പറഞ്ഞാൽ വേറൊരു തഫ്സീർ അതിന് എതിരാകണം എന്നില്ല. വർറുജ്സ ഫഹ്ജുർ, റുജ്സിനെ നീ ഹജുർ ചെയ്യുക, ഉപേക്ഷിക്കുക. റുജ്സ് എന്നാൽ എന്താണ്? അത് അസ്നാം, ബിംബങ്ങളാണ്. വഹജുർഹ, അതിനെ ഹജുർ ചെയ്യുക, വിടിയുക എന്ന് പറഞ്ഞാൽ, ചർക്കുഹ വഅഹ്ലഹ, അതിനെയും അതിന്റെ ആളുകളെയും നീ ഒഴിവാക്കുക, അവരിൽ നിന്ന് ബന്ധമൊഴിയുക. വൽ ബറാഅത്തു മിൻഹാ വഅഹ്ലിഹ, അതിനോടും അതിന്റെ ആളുകളോടുമുള്ള ബറാഅത്ത്, അവരുമായുള്ള ബന്ധവിച്ഛേദനമാണ്, അവരുമായുള്ള ബന്ധവിച്ഛേദനമാണ്, അകന്നു നിൽക്കലുമാണ്. അഖദ അല ഹാദ അശറ സിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തുമായി 10 വർഷം കഴിച്ചുകൂട്ടുകയുണ്ടായി. ഈ ദഅവത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം കഴിച്ചുകൂട്ടുകയുണ്ടായി. വബഅദൽ ആശിർ ഉരിജ ബിഹി ലസ്സമാ, ആ 10 വർഷത്തിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആകാശാരോഹണം ചെയ്യിച്ചു. അത് ഏത് വർഷമാണ്, അതിലുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഹിജറക്ക് 3 വർഷം മുമ്പാണെന്നും 1 വർഷം മുമ്പാണെന്നും 6 മാസം മുമ്പാണെന്നുമെല്ലാം അഭിപ്രായമുണ്ട്. ഇസ്രാഇ മിഅ്റാജ് നടന്ന വർഷം ഏതാണ് എന്ന്. വഫൂരിദത്ത് അലൈഹി സ്സലാവാത്തുൽ ഖംസ്, ആ വർഷങ്ങൾക്ക് ശേഷം ഇസ്രാഇ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى اعلم صلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.